ഭാവഗായിക കഥ എഴുതിയത് ശ്രീ വിരോധാഭാസൻ. തൊട്ടടുത്ത ഫ്ലാറ്റിൽ പുതിയ ഫാമിലി ഷിഫ്റ്റ് ചെയ്തു വന്നു. ഇനിയും എടുക്കാതെ പുറത്തിട്ടിരിക്കുന്ന സാധന സാമഗ്രികൾ കണ്ട് മനസ്സിലാക്കിയതാണ്, അതൊരു സ്റ്റുഡിയോ ഫ്ളാറ്റാണല്ലോ. കുട്ടികളില്ലാത്ത ദമ്പതികളാവും, അവർക്കെന്തിനാണ് ഇതിലും വലിയ താമസ സ്ഥലം? ഒരുമിച്ചിരിക്കാനൊരു കൂട്, അതുമതി. ഇതിനു മുൻപുള്ള അയൽക്കാരെ പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കാൻ പോലും കഴിയാത്ത അത്ര ബഹളമയം. ഭാര്യയും ഭർത്താവും കലഹിച്ച് തല്ലിപ്പൊളിക്കാത്ത എന്തെങ്കിലും വസ്തു അവിടെ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. ഞാനും എൻ്റെ ബാൽക്കണിയും അസഭ്യ വർത്തമാനങ്ങളിൽ പൂണ്ടിരുന്നു പോയിട്ടുണ്ട്. വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേർ. ഇപ്പുറത്ത് അയൽക്കാരെ വെറുത്തുപോയ ഞാനും. ഇക്കാരണം കൊണ്ട് തന്നെ പുതിയതായി വരുന്ന അയൽപ്പക്കക്കാരെ പരിചയപ്പെടാൻ ആഗ്രഹവുമില്ല. വല്ലപ്പോഴും ലിഫ്റ്റിൽ കണ്ട് ചിരിച്ചാലായി. രാവിലെ 7 റെഡിയായെങ്കിലേ 9 ആവുമ്പോൾ ജോലിസ്ഥലത്തെത്തുകയുള്ളൂ. തിരിച്ചും 1.5 മണിക്കൂർ യാത്ര. ഒരു ദിവസത്തിൽ 3 മണിക്കൂറിൽ കൂടുതൽ ഓഫീസിൽ പോകാനും വരുവാനും ചിലവഴിക്കുന്നത് എന്തൊരു ഗതികേടാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നത് കാരണം അത്യാവശ്യം വെപ്പും കുടിയുമൊക്കെ ഞാൻ തന്നെ, ബാക്കി റെസ്റ്റോറൻറ്റ് വക. ഈ അവസ്ഥയിലാണ് പുതു അയൽവക്കം എത്തുന്നത്. പുതിയ താമസക്കാരുടെ ഫ്ളാറ്റിൽ നിന്നും രാവിലെ തന്നെ വിഭവങ്ങളുടെ മണം തൊട്ടിപ്പുറത്ത് ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുന്ന എൻ്റെ മൂക്കിൽ തുളച്ചു കയറി. ഒപ്പം സ്ത്രീ സ്വരത്തിൽ ഇമ്പമൂറുന്ന പഴയ ഹിന്ദി പാട്ടുകളും. എത്ര നന്നായി പാടുന്നു, ഡെപ്തുള്ള ക്ലീൻ വോയിസ്. ഒരു പാട്ട് കഴിഞ്ഞ് അടുത്തതിലേക്ക്. പിന്നെയും പിന്നെയും പാട്ടുകൾ. വക്ത് നേ കിയാ ക്യാ ഹസീൻ സിതം. പാടി പാടി ഭക്ഷണം വയ്ക്കുന്ന സ്ത്രീ. ചിലങ്കകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ ചെവിവട്ടം പിടിച്ചു. ഇല്ല, ഡാൻസ് ഇല്ല, പാട്ട് മാത്രം. ഇത്തരമൊരു ഗാനത്തിന് എങ്ങനെയാണ് ഡാൻസ് ചെയ്യുക? അല്ലെങ്കിലും നൃത്തം ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റില്ലേ? ചിലങ്ക കെട്ടാതെ ഇടയ്ക്ക് നൃത്തം ചെയ്യുന്നുണ്ടാവും. ഞാനെങ്ങനെ കാണാനാണ്? ഇവിടെ ഇരുന്നുള്ള എൻ്റെ കാഴ്ചകളുടെ വിസ്മയങ്ങൾ ദൂരെയുള്ള കോൺക്രീറ്റ് കൂടുകളും നിരന്തരമായി വിമാനങ്ങൾ തുഴയുന്ന ഒരു കീർ ആകാശവും മാത്രമാണല്ലോ. മനസ്സാഗ്രഹിക്കുന്നത് കണ്ണുകൾക്ക് കണ്ടെത്താനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ ഗാനം ഇവിടെ അലിഞ്ഞു തീരുന്നു. വെള്ളിയാഴ്ചകളെ പാട്ടിനെ പറ്റി എന്ത് പറയാൻ? പനീർ മസാലയുടെ വാസനയ്ക്കൊപ്പം ബാർ ഡാൻസ് കൊഴുപ്പിക്കുന്ന പാട്ടിൽ തുടങ്ങി ദാൽ ഫ്രൈയുടെയും ജീര റൈസിൻ്റെയും സൗരഭ്യം വായുവിൽ ലയിക്കുമ്പോൾ താത്വികത മുറ്റി നിൽക്കുന്ന പാട്ടുകളിലേക്ക് അവർ ചേക്കേറും. എനിക്ക് സംഗീതത്തെപ്പറ്റി ഒരു ചുക്കും ചുണ്ടാമ്പും അറിയാത്തതുകൊണ്ട് രാഗങ്ങളിലേക്കൊന്നും കടന്നു കയറുന്നില്ല. ഹിന്ദി സിനിമാ ഗാനം ആസ്വദിക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. മലായ് കോഫ്തയുടെ അരോമയിൽ കയറി നക്ഷത്രങ്ങളിലേക്ക് ചേക്കേറിയ മനസ്സുമായി കണ്ണുകൾ അടച്ചിരുന്നു. മനോഹര ജീവിതത്തിൽ പടരുന്ന ദുരൂഹതകൾ. പ്രഭചൊരിയുന്ന ദീപത്തിൽ നിന്ന് പുകയുയരുന്നു. സ്വപ്നം കണ്ട് സുഖസുഷുപ്തിയിൽ നിന്ന് ഞെട്ടിയുണരുന്നു. അടുത്തുണ്ടായിട്ട് നമ്മൾ എത്ര അകലത്തിലിരിക്കുന്നു. തത്വചിന്തകൾക്ക് മേൽ മൗനമാചരിച്ചുകൊണ്ട് ഞാനിവിടെ ഇത്ര അടുത്ത് അനന്തസുന്ദരമായ ആകാശത്തെ നോക്കി നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ആരെക്കുറിച്ച് ചിന്തിക്കുന്നു? ഓ, പിന്നെ ഇപ്പം ആരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് കള്ളം. തിരശീലയ്ക്കുള്ളിലുള്ള ഒരു പ്രതിമയെക്കുറിച്ച് തീക്ഷ്ണമായി ചിന്തിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ജീവൻ വെച്ച് തിരശീല മാറ്റി അരങ്ങത്ത് വന്ന് കൈനീട്ടുമെന്നാണോ? എൻ്റെ ഭാവനകളിൽ കൈകെടുത്തി ചോദ്യങ്ങളരുത്. ഞാൻ വെറുതെ ഓരോന്ന് നനയ്ക്കട്ടെ. പിന്നെ കുറേ നേരത്തേക്ക് ശാന്തത. അങ്ങ് ദൂരെ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദം ഇടവിട്ട് കേൾക്കുന്നത് ശല്യമാകുമ്പോൾ പാട്ട് തുടരുമോ എന്ന് ഉറക്കെ ചോദിച്ചാലോ? പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതി നമ്മളങ്ങ് തരം താഴരുതല്ലോ, അനൌചിത്യം കാട്ടരുതല്ലോ. ഒറിജിനൽ സോങ് കേൾക്കാനുള്ളപ്പോൾ എന്തിനാണ് ഈ സ്ത്രീയുടെ പാട്ട് കേൾക്കുന്നതെന്ന് ചിന്തിക്കാം. അപ്പോൾ തന്നെ ആ നിരാശയങ്ങ് തീരും.
आपके प्यार में हम सवरने लगे, देख के आपको हम निखरने लगे. आपके प्यार में हम सवरने लगे.
ഈ ഗാനം ഇത്ര സ്ലോ ആയും ദുഃഖഭരിതമായും കേൾക്കുന്നത് ആദ്യം. പാവനമായ ഭാവലയ ശബ്ദ പ്രതീകങ്ങളിലേക്ക് ഹൃദയം ഇടിച്ചിറങ്ങി സ്പന്ദിക്കുന്നു. തരംഗിതമായിക്കൊണ്ടിരിക്കുന്ന ദുഃഖപ്രവാഹത്തിലേക്ക് എന്നെയും വലിച്ചിട്ടിരിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്ക് സ്ഫുടീകരണം സംഭവിപ്പിക്കുന്ന മാസ്മര ഗാനധോരണി ശ്രോതാവായ എന്നിൽ അനിയന്ത്രിതമായ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഗായിക പാത്രം കഴുകിയാവും. പാത്രം കഴുകിക്കൊണ്ട് അവൾ കരയുകയായിരിക്കും. അൽക്കായാഗ്നിക്കൊന്നും ഈ സ്വരമാധുരിക്കും ഫീലിനും മുന്നിലൊന്നുമല്ല. അവരിത്ര സങ്കടപ്പെടുന്നത് എന്തിനായിരിക്കും? മനസ്സിനെ പരിപാകപ്പെടുത്താൻ കണ്ണീർ വാർക്കുന്നത് ആത്മാവിനെ തലോടുന്നതിന് തുല്യമാണ്. തലോടി തലോടി അവർ സ്വയം ആശ്വസിക്കട്ടെ. തലോടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ആശ്വാസവാക്കുപോലും പറയാൻ കഴിയാതെ ഈ പാട്ടെല്ലാം ആസ്വദിക്കുന്ന ഞാൻ എന്തൊരു നീചനാണ്. ഇവിടെ നിന്ന് വിളിച്ചു പറയാവുന്നതേയുള്ളൂ, കരയരുത് എൻ്റെ പ്രിയ ഭാവഗായികേ. നിന്റെ തീരാവ്യഥകൾ ഇഷ്ടഗാനങ്ങളിലൂടെ നീ പടർത്തുന്ന വിഭവ സൗരഭ്യത്തിലൂടെ ഞാൻ നിരന്തരം ഏറ്റുവാങ്ങുന്നുണ്ട്. ഗായികയെ ആശ്വസിപ്പിക്കാൻ മുതിരാത്ത എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനക്കുറവ് തോന്നി. അനിതര സാധാരണമായ ശബ്ദത്തിൽ പാട്ട് അനർഗള നിർഗളമായി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ സുഗന്ധത്തിനൊപ്പം ദിവസവും ഒഴുകി. ആ മനോഹര ശബ്ദത്തിനുടമ ഒരു മനോഹരിയായിരിക്കണം. തീർച്ച പക്കാ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. മത്സ്യമാംസാദികളുടെ പാചക പരിമളം നമ്മുടെ നാസാരന്ധ്രങ്ങൾക്ക് നുകരാൻ ഭാഗ്യമില്ലാത്തതിൽ നിരാശ തോന്നി. ആരായിരിക്കും ആ സ്ത്രീ? എന്തായിരിക്കും അവരുടെ പേര്? സാൻവി അല്ലെങ്കിൽ ദിയ? ആരുഷി? ഓ, പേരെന്തായാലെന്താ, ഇവരെ ഒരുപാട് കയ്യടി നേടിയ ഒന്നാം തരം സ്റ്റേജ് പെർഫോമർ ആയിരുന്നിരിക്കണം. വിവാഹത്തിന് ശേഷം ഇവിടെ എത്തിപ്പെട്ടതാവും. എത്ര പേരെ സ്വരമാധുരി കൊണ്ട് ആനന്ദത്തിൽ ആറാടിക്കേണ്ടവരാണവർ! എത്ര പേർ പുകഴ്ത്തി പറയേണ്ടവരാണവർ! അങ്ങനെ ഒരു ഗായികയെ ഒരു ഇടുങ്ങിയ ജീവിതത്തിലേക്ക് തളച്ച ആള് അരസികൻ തന്നെ. ആ ഫ്ളാറ്റ് തുറന്ന് അകത്ത് കയറുന്ന 40-നോടടുത്ത് പ്രായം വരുന്ന ഒരു തടിമാടനെ പലപ്പോഴും ലിഫ്റ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആകൃതി സൗഭഗവും സ്വരമാധുരിയും ഒത്തിണങ്ങിയ യുവതിയിൽ ആകൃഷ്ടനായി പ്രണയിച്ച് വിവാഹം കഴിച്ചതാവും. എന്തായാലും അവരോട് തടിമാടൻ കാട്ടിയത് കൊടും ചതി തന്നെ. സൂര്യപ്രകാശം കാണാൻ പോലും പുറത്തിറക്കില്ല. പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നോക്കിയാൽ പുതിയ താമസക്കാരുടെ ബാൽക്കണി കാണാം. കണ്ണു തുറന്നു നോക്കി. പാചക വിദഗ്ധയും പാട്ടുകാരിയുമായ ആ വനിതാരത്നം ബാൽക്കണിയിലില്ല. പകരം കുറെ തുണികളും മഞ്ഞ പൂക്കളുള്ള സാരിയും വിരിച്ചിട്ടിരിക്കുന്നു. ഇവരെന്താണ് ഇതുവരെ പുറത്തിറങ്ങാഞ്ഞത്? ഒരുപക്ഷെ പകൽ പുറത്തിറങ്ങുന്നുണ്ടാവും, ഓഫീസിൽ പോകുന്ന ഞാനെങ്ങനെ അറിയാൻ? അങ്ങനെയാണെങ്കിൽ തന്നെ വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ചയും പുറത്തിറങ്ങാത്ത ഫാമിലി ഉണ്ടാകുമോ? എന്തൊരു ബോറൻ ജീവിതമാവും അത്! ഇന്നത്തെ വിഭവത്തിൻ്റെ മണം വരുന്നുണ്ടോ? ഇല്ല, കുക്കിംഗ് തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി വായിക്കാൻ ഒരു പുസ്തകവും എടുത്ത് തുറന്നു. ആദ്യ പേജ് വായിക്കുന്നതിന് മുൻപേ ദാ വരുന്നു പാട്ട്. കടുക് വറക്കുന്ന പിന്നണി സംഗീതത്തോടൊപ്പം സാമ്പാറിൻ്റെ മണം.
കണ്ണാളനീ து கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை.
இவர் தமிழ்த்தியாணோ? எത്ര നന്നായി തമിഴ് പാടുന്നു! എനിക്ക് അത്ഭുതം തോന്നിയതിൽ ഒട്ടും അത്ഭുതമില്ല. അമ്മാ തായേ ரொம்ப പ്രമാദം എന്ന് മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു.
മാർഗഴി തിങ്കളല്ലവാ, മതി കൊഞ്ചും നാളല്ലവാ, ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ.
ഈ പാട്ടിൻ്റെ കൊട്ടിക്കലാശം കൂടെ കഴിഞ്ഞപ്പോൾ വത്തക്കുഴമ്പ് വായുവിൽ ആടിത്തിമർത്തു. എസ് ജാനകിയെ മൊത്തത്തിൽ ആവാഹിച്ചെടുത്ത നാരിമണി എന്നിൽ സന്തോഷവും അതിലുപരി കാണാൻ പറ്റാത്തതിലുള്ള നിരാശയും ഇരട്ടിപ്പിച്ചു. ആ ദിവസവും ആനന്ദസംഗീതവും ആഹാര സൗരഭ്യമയവുമായി കടന്നുപോയി. ഇവരിവിടെ വന്നിട്ട് ഇതിപ്പോൾ നാളെ നാലാമത്തെ വെള്ളിയാഴ്ചയാകുന്നു. ഇതിനിടയ്ക്ക് അവരുടെ ഭർത്താവിനെ പല പ്രാവശ്യം ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോഴും ഞാൻ വെളുക്കെ ചിരിച്ചു. ഒരു മനുഷ്യനെ നോക്കി മറ്റൊരു മനുഷ്യൻ സൗഹൃദപൂർവം ചിരിക്കുന്നത് മനോഹരമല്ലേ, അല്ലേ? അതെ. എന്നിട്ടും ആ കാറുകൂടകന് ഒരു കുലുക്കവുമില്ല. ഞാൻ ചിരിക്കുന്നത് അയാളുടെ പാട്ടുകാരിയും പാചകക്കാരിയുമായ സുന്ദരിയെ കാണാനെന്ന് തോന്നിയിരിക്കുമോ? ഛായ്! അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളുടെ മനസ്സ് മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റില്ല, കട്ടായമായും പറ്റില്ല. ഒരുപക്ഷേ ഇതിനു മുൻപ് താമസിച്ചെടുത്ത് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. എങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ എന്നെ കണിശമായി നിയന്ത്രിക്കുന്നതുകൊണ്ടും പരസ്യമായി അങ്ങനെ ഒരാവശ്യം ഉന്നയിക്കാത്തതുകൊണ്ടും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. ഈ ഒരു പോയിൻ്റ് മനോമുഖരത്തിൽ തെളിഞ്ഞതിൽ അഭിമാനിതനായി ഞാൻ എനിക്ക് തന്നെ ഷേക്കാൻ്റ് നൽകി കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം നൽകുമെന്നാണല്ലോ പഴമൊഴി. കാത്തിരിക്കാം, അതേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബുദ്ധി പറയുന്നു ഫ്ലാറ്റിന് തീയിടണം, തീയിട്ടാൽ എല്ലാവരും പുറത്തു ചാടും. അത്രയ്ക്കൊക്കെ സൈക്കോ ആവണോ സാർ? വേണ്ട സാർ എന്ന് മനസ്സിൻ്റെ മറുപടി. മനസ്സിനെ നാം അനുസരിക്കണം. മനസ്സാണ് ശരി, ബുദ്ധിയല്ല. മനസ്സിനെ സത്യമുള്ളൂ, ബുദ്ധി നിറച്ചും കള്ളമാണ്. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറുക്ക് വഴികളാണ്. നവംബർ 26, 2004 ചില തീയതികൾ പ്രാധാന്യമർഹിക്കുന്നവയാണ്, അതുകൊണ്ട് മാത്രം കുറിച്ചിടുന്നു. നാലാമത്തെ വെള്ളിയാഴ്ച രാവിലെ 8 എഴുന്നേറ്റു. പകുതി വായിച്ച ലണ്ടൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ മേശപ്പുറത്തിരുന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ഇന്നലത്തെ വേസ്റ്റ് കളയണം, തുണി അലക്കാനിടണം, ചായ ഉണ്ടാക്കണം. രാവിലത്തെ കാര്യപരിപാടികൾ ആലോചിച്ചു. പുറത്ത് പത്രമുണ്ട്. വാതിൽ തുറന്നു, പത്രമെടുത്തു. ഇലക്ട്രിസിറ്റി ബില്ലുമുണ്ട്. അപ്പുറത്തെ ഗായികയുടെ ഫ്ളാറ്റിൻ്റെ വാതിലിൽ ഒരു ചലനം. പത്രം നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. പത്രം എവിടെ നോക്കുന്നു? നോട്ടം അപ്പുറത്തെ വാതിലിൽ തന്നെ. അവിടെയും കിടപ്പുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. കോളിംഗ് ബെൽ അമർത്തി. ഒന്നും അറിയാത്തതുപോലെ വീണ്ടും പത്രം വായന എന്ന വ്യാജേന വാതിൽക്കൽ നിന്നു. ഗായിക ഉടൻ വാതിൽ തുറക്കും. അഭൗമ സുഗന്ധങ്ങൾ വായുവിൽ ലയിപ്പിച്ച് കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കുന്ന അന്നപൂർണേശ്വരിയെ ആദ്യമായി കാണാനുള്ള അസുലഭാവസരം. മഞ്ഞപ്പൂക്കളുള്ള സാരിയിൽ മധുര മനോജ്ഞമായ ഒരു ഗാനം മൂളിക്കൊണ്ട് അവർ വാതിൽ തുറക്കും. കുറേ കാത്തുനിന്നു. വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. ഉണ്ട്, അകത്ത് ആളനക്കമുണ്ട്. വാതിൽ തുറന്നു. തടിമാടൻ തലയിട്ട് പുറത്തേക്ക് നോക്കി, പിന്നെ എന്നെ നോക്കി. ഞാൻ വെളുക്കെ ചിരിച്ചു. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിലേക്ക് നോക്കി. അയാൾ അതെടുത്ത് ടപ്പേന്ന് വാതിൽ വലിച്ചടച്ചു. അതിൽ അതിശയമൊന്നുമില്ല. അവധി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ സുഖമായി ഉറങ്ങുന്നവരെ ബെല്ലടിച്ചുണർത്തിയിട്ട് ഇത്രയല്ലേ ചെയ്തുള്ളൂ. കത്തിയെടുത്ത് കുത്തേണ്ട സംഗതിയാണ്. അയാളൊരു മാന്യനാണ്, ഞാൻ അമാന്യനും. അത്തരമൊരു പണിയല്ലേ കാട്ടിയത്. ഈ ചെറിയ അപമാനം ഒരു ചായ കുടിച്ചാൽ തീരും. ചായ കുടിച്ചു. എന്നിട്ടും അപമാനഭാരം തീരാതെ തുണികൾ അലക്കാനിട്ടു. പത്രം വായിച്ചു തുടങ്ങിയപ്പോൾ അപമാനം അല്പാൽപമായി ഉരുകിത്തുടങ്ങി. എന്തെല്ലാം കുൽസിത വാർത്തകളാണ്! രാഷ്ട്രീയക്കാർ ദിവസവും അനുഭവിക്കുന്ന അപമാനം എത്രയാ! അകത്തെ പേജിൽ ഇന്ത്യൻ വാർത്തകളിൽ ആസിയാൻ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ലാവോസിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നാലാമത്തെ യാത്ര മറ്റന്നാളാണ്. പെട്ടെന്ന് ഒരു ഗന്ധം, സുപരിചിത ഗന്ധം. ഞാൻ മൂക്ക് വിടർത്തി. ഹായ്! മത്തി പൊരിക്കുന്ന മണം. അതെ, ഒന്നാം തരം ഫ്രഷ് മത്തി. വെളിച്ചെണ്ണയിൽ കറിവേപ്പില വിരിച്ച് അതിനു മുകളിൽ കുരുമുളക് പുരട്ടിയ നല്ല നാടൻ മത്തി. മലയാളി പൊരിക്കുന്ന അതേ കൊതിപ്പിക്കുന്ന മണം. കപ്പയും ഉണ്ടാക്കുന്നുണ്ടാവും. ആവോ, ആർക്കറിയാം.
ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ.
ഏതൊരു മലയാളിയും നൊസ്റ്റാൾജിച്ച് മരിക്കുന്ന പാട്ട്. പിന്നെ പ്രവാസിയുടെ കാര്യം പറയാനുണ്ടോ? പാട്ടിൻ്റെ രാജകുമാരിയെ, ഭാവഗായികയെ ഇവിടേക്കയച്ച് എൻ്റെ സമയത്തെ ധന്യമാക്കിയത് ആരായിരിക്കും? എല്ലാം നിമിത്തം. എന്തു നിമിത്തം? അങ്ങനെ നിമിത്തവും കിമിത്തവും ഒന്നുമില്ല. ഒരു ഫാമിലി താമസിക്കാൻ വന്നു, ആ സ്ത്രീ പാടുന്നു, അത് കേൾക്കുന്നവർ ആസ്വദിക്കുന്നു, അത്രേ ഉള്ളൂ. അത്ഭുതങ്ങളിൽ മഹാത്ഭുതം ഇതൊന്നുമല്ല. അവരെത്ര കൃത്യമായാണ് വാക്കുകൾ ഉച്ചരിക്കുന്നത്! ഇനി മലയാളിയായിരിക്കുമോ അവർ? അയാൾക്ക് മലയാളിയുടെ ഒരു ഭാവഹാവാദികളുമില്ല, ജിജ്ഞാസയുമില്ല. അന്യനാട്ടിൽ വെച്ച് മലയാളിയെ കണ്ടാൽ നാടെവിടെ എന്ന് ചോദിക്കാത്തവൻ മലയാളിയേ അല്ല. നോർത്ത് ഇന്ത്യക്കാരൻ പ്രണയം അഭിനയിച്ച് കല്യാണം കഴിച്ച ഒരു പാവം മലയാളി സ്ത്രീയായിരിക്കും അവർ. അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സാധു ഗായിക.
ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഇന്നൊരു നിമിഷം വീണ്ടും നമ്മളൊന്നായി.
കാതുകളിൽ നിറഞ്ഞു, പ്രണയം പതഞ്ഞൊഴുകി, എന്നിൽ ഹൃദയ ദ്രവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗാനം അവസാനിക്കുമ്പോൾ പരിശുദ്ധ പ്രണയത്തിൻ്റെ പ്രഘോഷകരാക്കി പ്രതിചേർക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഞാനുമുണ്ടായിരുന്നു.
എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിഭഞ്ജിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ.
ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന പാട്ടുപാടി അവർ സ്വയം സാന്ത്വനമേകുകയാവും. ജീവിത ദുഃഖങ്ങൾ ഒഴുക്കിക്കളയാൻ സംഗീതം നല്ലൊരു മാധ്യമമാണ്. മനസ്സ് വേദനിച്ച് നുറുങ്ങുമ്പോൾ ഒരു മെലഡി ഒഴുകിയെത്തിയാൽ എന്തൊരു മാറ്റമാണ് നമുക്കുണ്ടാവുന്നത്! സംഗീതത്തിന് വികാരങ്ങളെ സാത്വികമാക്കാൻ സാധിക്കും. അധമ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പോലും കഴിയുമെങ്കിലും എൻ്റെ ജിജ്ഞാസയെ ഒന്ന് ഒതുക്കി നിർത്താൻ എന്തുകൊണ്ട് സംഗീതത്തിന് കഴിയുന്നില്ല? ഇന്ന് മൊത്തം മലയാളം പാട്ടുകളാണല്ലോ. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കവരെ ഒരു വട്ടമെങ്കിലും കാണണമെന്ന ആഗ്രഹം അടക്കാനാവുന്നില്ല. അവരെ കണ്ടാൽ എന്താണ് പറയേണ്ടത്? പ്രിയ ഗായികേ, ഭവതിയുടെ മനംമയക്കുന്ന സംഗീത സബരിയിൽ എന്നെയും ഒരു ശ്രോതാവാക്കിയതിന് നന്ദി. ഭാവസാന്ദ്രമായ ഗാനങ്ങൾ എൻ്റെ കർണപുടങ്ങൾ ഉത്സവമാക്കുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ അക്ഷമയോടെ ബാൽക്കണിയിൽ ആസനസ്ഥനാകാറുണ്ട്. ശ്രുതിയും ലയവും ഒത്തുചേർന്ന ഗാനങ്ങൾ ഒട്ടൊന്നുമല്ല എന്നെ ആനന്ദതുന്തിലനാക്കിയിട്ടുള്ളത്. ആ അനശ്വര ഗാനപ്രവാഹത്തിന് മുന്നിൽ ഈയുള്ളവൻ്റെ വിനയാന്വിതമായ ആദരം മതി. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. പരമപ്രധാനമായ ഒരു സംഗതി വിട്ടു. വെന്തു വരുന്ന വിവിധതരം വിഭവങ്ങളുടെ സവിശേഷ ഗന്ധം ആഹാത്മ്യം കൂടെ പറയേണ്ടതുണ്ട്. രുചിമുകളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആ കൈപുണ്യം എത്ര ആലങ്കാരികമായി വർണ്ണിച്ചാലും മതിയാവില്ല. വരട്ടെ, നേരിൽ കാണുമ്പോൾ ഇതും പറയുന്നുണ്ട്. മധുരോദാരമായ വാക്കുകളുടെ ഒരിക്കലും ഒഴിയാത്ത ആവനാഴിയിലെ പുഷ്പശരങ്ങൾ കൊണ്ട് ആ മഹിളാമണിയുടെ മനസ്സ് നിറയ്ക്കണം. നിശബ്ദ ആരാധകൻ്റെ പരിണാമം സ്ഫോടകാത്മകമായ പദസമ്പുഷ്ടിയോടുകൂടി ആലങ്കാരികമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർക്കിംഗ് ലോട്ടിൽ നിന്ന് അവരുടെ ബാൽക്കണിയിലേക്ക് നോക്കാതെ പോവുകയും വരികയും ഇല്ല എന്നായിട്ടുണ്ട്. ബാൽക്കണിയിലെ എൻ്റെ ഇരിപ്പിന് ദൈർഘ്യമേറി വന്നിട്ടുണ്ട്. അരിച്ചിറങ്ങുന്ന തണുപ്പ് തുടങ്ങിയ ഈ നവംബറിൽ 3-4 ദിവസമായി ഉറക്കം പോലും ബാൽക്കണിയിലെ കസേരയിലായിരുന്നു. ഇതുപോലെ ഇരുന്ന് പാട്ട് കേട്ട് പൂത്തിരി കത്തിച്ചാഘോഷിക്കുന്ന ആകാശോത്സവങ്ങൾ നോക്കിയിരുന്ന് ഉറങ്ങാൻ എന്നെപ്പോലെ ഒരു സഹൃദയത്തിന് മാത്രമേ കഴിയൂ. സ്വയം പൊക്കിയതല്ല, ഞാൻ ശരിക്കും ഒരു സഹൃദയൻ തന്നെയാണ്. മനസ്സുകൊണ്ട് ഉണ്ണുകയും ഉറങ്ങുകയും ചെറിയ സന്തോഷങ്ങളിൽ ജീവിതം കണ്ടെടുക്കുകയും സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സഹൃദയൻ. അകലെയായി അലങ്കരിച്ച വേദിയുണ്ട്. മഞ്ഞപ്പൂക്കളുള്ള സാരി അണിഞ്ഞ് ഗായിക ആ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. സുവ്യക്തമായി ഗാനം ഇവിടെയാകെ ഒഴുകി പരക്കുന്നുണ്ട്. കണ്ണുകളടച്ച് സ്വരമാധുരിയിൽ ലയിച്ച് ഇങ്ങനെ
രാത്രി മാഞ്ഞു പോയി രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു. രാത്രി മാഞ്ഞു പോയി പാടാൻ മറന്നു പോയ പാട്ടുകളല്ലോ നിൻ മാടത്ത മധുരമായി പാടുന്നു.
ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. താഴെ ബഹളം, പോലീസ് എത്തിയിട്ടുണ്ട്. വാഹനത്തിൽ കറങ്ങുന്ന ചുവന്ന പ്രകാശം. ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കി. ആരോ താഴേക്ക് ചാടിയിരിക്കുന്നു. മരിച്ചിട്ടുണ്ടാവുമോ? മഞ്ഞപ്പൂക്കളുള്ള സാരി കാണാനാകുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഉൽക്ക പൊട്ടിപ്പിളരാൻ തയ്യാറെടുക്കുന്നു. അയാൾ എൻ്റെ ഭാവഗായികയെ കൊന്നുകളഞ്ഞല്ലോ. സങ്കടവും കോപവും ജിജ്ഞാസയും എന്നിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് താഴെ എത്തി. ദൂരെ നിന്നും ആംബുലൻസിൻ്റെ സൈറൺ ദൂരം കുറയ്ക്കുന്നുണ്ട്. ഉറക്കമില്ലാതെ താഴെ കറങ്ങി നടക്കുന്നവരല്ലാതെ പോലീസുകാർക്കടുത്ത് അധികം ആളുകളില്ല. വീണ കിടക്കുന്ന രൂപത്തിനടുത്തേക്ക് ചെന്ന് നോക്കി. രക്തം പടർന്ന് മഞ്ഞപ്പൂക്കളുള്ള സാരി പുതച്ച് അയാൾ. അമ്പരപ്പ് മാറുന്നതിന് മുന്നേ പോലീസ് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആളെ തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു. നിശ്ചേഷ്ടമായിപ്പോയ നിമിഷങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. എന്താണ് പറയുക? ദേർ ഇസ് എ വുമൺ ഇൻ ദി ഫ്ലാറ്റ്. ഞാൻ മുകളിലേക്ക് കൈ ചൂണ്ടി. എനിക്കുമുണ്ടായി ചോദ്യങ്ങൾ. അവളോട് വഴക്കുണ്ടാക്കി അയാൾ ചാടിയതാകുമോ? പീഡനം സഹിക്ക വയ്യാതെ അവൾ അയാളെ തള്ളിയിട്ട് കൊന്നതാകുമോ? അയാളെ തള്ളിയിടാൻ മാത്രം കേൾപ്പ് അവൾക്കുണ്ടാകുമോ? എന്നെയും കൊണ്ട് പോലീസുകാർ മുകളിലേക്ക് വന്നു. ഫ്ളാറ്റ് പരിശോധിക്കാനായി പോലീസ് അകത്തേക്ക് കയറി. ഞാനും ഉള്ളിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു. ബാൽക്കണിയും മുറിയും ബാത്റൂമും തിരഞ്ഞ് ആരെയും കണ്ടെത്താനാകാതെ പോലീസ് ഫ്ളാറ്റ് പൂട്ടി ലിഫ്റ്റിൽ കയറി. ഫ്ളാറ്റിൻ്റെ വാതിൽ പൂട്ടാതെയാണ് ഞാൻ പുറത്തേക്ക് പോയതെന്നോർത്ത് ഉള്ളിലൊരു കൊള്ളിയാൻ പാഞ്ഞു. ചടുതിയിൽ അകത്ത് കയറി എല്ലായിടത്തും പരതിക്കൊണ്ടിരുന്നു. ഇല്ല, ഇതിനുള്ളിലും ആരുമില്ല. ബാൽക്കണിയിൽ വന്ന് താഴേക്ക് നോക്കി നിന്നു. അയാളെയും കയറ്റിപ്പോയ ആംബുലൻസ് ദൂരം കൂട്ടാൻ മത്സരിക്കുന്നു. എൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടോ? ഉണ്ട്, ശക്തിയായി തന്നെ. പൊട്ടിപ്പോകും വിധം മിടിക്കുന്നു. ഞാൻ ചെവിവട്ടം പിടിച്ചു. ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ?